ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോട് പൂർണ്ണമായും യോജിക്കുന്നതാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഞായറാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി അടുത്ത മാസം 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി മലയാളിയെ ലോക നിലവാരമുള്ള പ്രൊഫഷണലുകളാക്കി മാറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78th രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയിലെ 5th മത്സരം നാളെ തിരുവനന്തപുരത്ത്. നഗരത്തിൽ സുരക്ഷ കർശനം. നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. വാർത്തകൾ വിശദമായി. ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോട് പൂർണ്ണമായും യോജിക്കുന്നതാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. വിപണികൾ വികസിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന പരിവർത്തനാത്മകമായ കരാറാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള കയറ്റുമതിക്ക് ഇന്ത്യ യാതൊരു നികുതിയും നൽകേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തിന് നിലവിൽ 50 ബില്യൺ US തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയുമെന്നും ഇത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
We used to pay duty up to 12%. Now that will become zero from day one. All textile products, as soon as the FTA becomes effective, will be zero duty. Now we can compete on an equal footing. And I see no reason why we should not be aspiring to do 30, 40, 50 billion of textile exports, which will create lakhs of jobs at any time. Critics.
ലോകസമാധാനം നിലനിർത്താൻ ഭൂരിപക്ഷ രാജ്യങ്ങളുടെ അഭിപ്രായങ്ങളെ പിന്തുണയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാനം നിലനിർത്താൻ കഴിയുന്ന സ്ഥിരതയുള്ള ലോകത്തിനായി പ്രയത്നിക്കാൻ രാജ്യങ്ങൾക്കിടയിൽ പരസ്പര ധാരണ അനിവാര്യമാണെന്നും ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു. 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറ്റന്നാൾ രാവിലെ 11 പാർലമെന്റിൽ അവതരിപ്പിക്കും. നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9th ബജറ്റാണിത്. ബജറ്റിന് മുന്നോടിയായുള്ള സാമ്പത്തിക സർവേ ഇന്നലെ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 13 വരെയും 2nd മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും നടക്കും. ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി അടുത്ത മാസം 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം, പ്രായോഗികത തുടങ്ങിയവ സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു ഉച്ചകോടിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു.
ये हर एस्पेक्ट में AI का उपयोग होने वाला है, चाहे हेल्थ केयर हो, चाहे नए मटेरियल्स की डिस्कवरी हो, चाहे प्लानिंग, अर्बन प्लानिंग हो, चाहे अर्बन ट्रांसपोर्टेशन हो, हर एक क्षेत्र में AI का उपयोग होने वाला है और आने वाले समय में विकसित भारत की जो जर्नी है उसमें AI का बहुत बड़ा रोल होगा.
7 പ്രമേയങ്ങളിൽ ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കും. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78th രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച രാജ്യം. ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന ന്യൂഡൽഹിയിലെ രാജ്ഘട്ടിൽ ഇന്ന് സർവമത പ്രാർത്ഥന നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചു. രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് അനുസ്മരണ പരിപാടികളും ആദരസൂചകമായി 2 മിനിറ്റ് നേരത്തെ മൌനാചരണവും നടന്നു. മഹാത്മാഗാന്ധിയുടെ ചരമദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ജനുവരി 30 ദേശീയ ശുചിത്വ ദിനമായി ആചരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. കരട് വോട്ടർ പട്ടികയിലുള്ള അനർഹരുടെ പേര് നീക്കം ചെയ്യുന്നതിന് 17,348 അപേക്ഷകൾ നേരിട്ടും പേര് ഉൾപ്പെടുത്തുന്നതിന് പ്രവാസികളിൽ നിന്നടക്കം 11,47,832 അപേക്ഷകളും ലഭിച്ചു. അന്തിമ വോട്ടർ പട്ടിക അടുത്ത മാസം 21 പ്രസിദ്ധീകരിക്കും. SIR ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പശ്ചിമബംഗാളിൽ പുരോഗമിക്കുന്നു. ഹിയറിംഗിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച രേഖകൾക്ക് പകരം മറ്റ് രേഖകൾ സമർപ്പിച്ച വോട്ടർമാരെ അന്തിമ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും. അത്തരം രേഖകൾ സ്വീകരിച്ച് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേക പട്ടിക കമ്മീഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ജോലിയിൽ വീഴ്ച വരുത്തിയതായോ നിയമലംഘനം നടന്നതായോ കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ഉയർത്തുക എന്നത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭാ മന്ദിരത്തിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ 5th ലോക കേരളസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി മലയാളിയെ ലോക നിലവാരമുള്ള പ്രൊഫഷണലുകളാക്കി മാറ്റിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള സമൂഹത്തെയും സംസ്കാരത്തെയും സൃഷ്ടിക്കുന്നതിൽ കേരളത്തിന് പുറത്തുള്ളവർക്കും വലിയ പങ്കുണ്ടെന്നും പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. 2nd ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. ഇന്ത്യയും UAE സംയുക്തമായി യോഗത്തിന് നേതൃത്വം നൽകും. അറബ് ലീഗ് അംഗരാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും അറബ് ലീഗ് സെക്രട്ടറി ജനറലും യോഗത്തിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
10 ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ അറബ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. 2016 ബഹ്റൈനിൽ വെച്ചാണ് ആദ്യ യോഗം നടന്നത്. നിലവിലുള്ള സഹകരണവും പങ്കാളിത്തവും മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം. ആദ്യ യോഗത്തിൽ സമ്പദ്വ്യവസ്ഥ, ഊർജ്ജം, വിദ്യാഭ്യാസം, മാധ്യമം, സംസ്കാരം എന്നീ 5 മേഖലകൾക്ക് പ്രാധാന്യം നൽകി പ്രവർത്തിക്കാൻ ധാരണയായിരുന്നു. ഖത്തർ, സൊമാലിയ, പലസ്തീൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് പാലസ്തീൻ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ പാലസ്റ്റീൻ വികസനം, പരസ്പര സഹകരണം എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗാസ സമാധാന പദ്ധതിയെക്കുറിച്ചും പ്രാദേശിക വികസനങ്ങളെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായും അദ്ദേഹം വ്യക്തമാക്കി. സ്വച്ഛതാ പക്വാടയുടെ ഭാഗമായി CBC ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം കുന്നുംപുറം ചിന്മയ വിദ്യാലയത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈയും നട്ടു. സ്കൂൾ പ്രിൻസിപ്പൽ ബീന NR ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ന്യൂസിലൻഡ് T20 പരമ്പരയിലെ 5th മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വൈകുന്നേരം 7 കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. മത്സരത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ സുരക്ഷാ സന്നാഹങ്ങൾ ശക്തമാക്കി. സുരക്ഷ വിലയിരുത്താൻ ദക്ഷിണ മേഖല IGയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിൽ ഉന്നതതല യോഗവും ചേർന്നു. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും പരിസരവും ഇന്നും നാളെയും റെഡ് സോണായി പ്രഖ്യാപിച്ചു. നാളെ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 12 വരെ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 ശേഷം ടിക്കറ്റ് ഉള്ളവരെ മാത്രമേ കാര്യവട്ടത്ത് പ്രവേശിപ്പിക്കുകയുള്ളൂ. കാര്യക്ഷമമായ ഭരണവും സമയബന്ധിതമായി പദ്ധതികൾ നടപ്പിലാക്കുന്നതും ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്രഗതി സംരംഭം 50 യോഗങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ജൽശക്തി മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളുടെ നിർവഹണത്തിൽ പ്രഗതി പ്ലാറ്റ്ഫോം വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കേന്ദ്ര ജലവിഭവ വകുപ്പിന്റെ 2,86,343 കോടി രൂപയുടെ 93 പദ്ധതികളാണ് പ്രഗതി സംരംഭത്തിലൂടെ നിരീക്ഷിച്ചു വരുന്നത്. ആലപ്പുഴയിലെ ചുനക്കര തിരുവൈരൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുത്സവത്തിന് ഇന്ന് കൊടിയേറും. 10 നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് February 8 ഞായറാഴ്ച നടക്കുന്ന ആറാട്ടോടെ സമാപനമാകും. 2026 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച മാർച്ചിംഗ് സംഘങ്ങൾക്കും നിശ്ചല ദൃശ്യങ്ങൾക്കുമുള്ള പുരസ്കാരങ്ങൾ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിശ്ചല ദൃശ്യ വിഭാഗത്തിൽ ആത്മനിർഭരതയുടെ പ്രതീകമായ ഗണേശോത്സവം പ്രദർശിപ്പിച്ച മഹാരാഷ്ട്ര 1 സ്ഥാനം നേടി. ജമ്മുകാശ്മീർ 2 സ്ഥാനവും കേരളം 3 സ്ഥാനവും കരസ്ഥമാക്കി. സേനകളിൽ മികച്ച മാർച്ചിംഗ് സംഘത്തിനുള്ള പുരസ്കാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിച്ചു. കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും നിശ്ചല ദൃശ്യ വിഭാഗത്തിൽ വന്ദേമാതരം പ്രദർശിപ്പിച്ച സാംസ്കാരിക മന്ത്രാലയം പുരസ്കാരം നേടി. ആരോഗ്യം, കായികം, അടിസ്ഥാന സൌകര്യ വികസനം, ശേഷി വികസനം എന്നീ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ഇന്ത്യയും കാമറോസും ഇന്ന് ചർച്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കാമറോസ് വിദേശകാര്യമന്ത്രി എംബെ മുഹമ്മദുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോട് പൂർണ്ണമായും യോജിക്കുന്നതാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഞായറാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി അടുത്ത മാസം 16 വരെ ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി മലയാളിയെ ലോക നിലവാരമുള്ള പ്രൊഫഷണലുകളാക്കി മാറ്റിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78th രക്തസാക്ഷിത്വ ദിനത്തിൽ ആദരാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയിലെ അഞ്ചാം മത്സരം നാളെ തിരുവനന്തപുരത്ത്. നഗരത്തിൽ സുരക്ഷ കർശനം. നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.